തുണയ്ക്കുന്നവൻ കൽപ്പനകളും അനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക, ഇനി കടം വാങ്ങിയാൽ സമയത്ത് നിർദ്ദേശിച്ചു കൊടുക്കണം. വാക്ക് ബാധിച്ച അയൽക്കാരനോട് അവിശ്വസ്തത കാണിക്കുക, നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നവരെ അയൽക്കാരന്റെ കൈ ചുംബിക്കുകയും അവന്റെ ധനത്തെ പറ്റി പോഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരുന്ന പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ കിട്ടുകയുള്ളൂ, അവൻ അത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചത് തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നയും ശാപവർഷം കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ട നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവനിടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി താൻ നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതന്റെ കൽപ്പനകളനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തെക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയക്കാളും ധനസമുദ്രത്തെക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യൻ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ. ജാമ്യക്കാരൻ കാരണം വിസ്മരിക്കരുത്. അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്യൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈപിടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അതവരെ കടലിലെ തിരമാല പോലെ ഉലച്ച പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാനിടയാക്കി. ലാഭേച്ഛം പോലും ജാമ്യം നിൽക്കുന്ന ദുഷ്യൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനൊത്തയൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവൻ എന്ന ദുഷ്കീർത്തി വരരുത്. വീട് തമ്പിയുള്ള ജീവിതം ശോചനീയമാണ്. വായ് പൊത്തി നിൽക്കേണ്ടി വരും. അന്യ വീട്ടിൽ ആതിഥേയം ചമഞ്ഞ് നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല ഹേ മനുഷ്യ, വന്ന മേശയെ ഒരുക്കൂ, എടുത്തു വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാനിനു വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക. എന്റെ സഹോദരൻ വന്നതിനാൽ വീടെനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമണ്ണന്റെ പരിഹാസം വികാരവാനെ വ്രണപ്പെടുത്തുന്നു. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുൻപിൽ അവനെ കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയിലാകുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവൻ അഭിമാനിക്കും. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവന് മുറിവ് വച്ചുകെട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാർത്ഥ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച പല്ലിഞ്ഞിരിക്കും. അവന് യൗവനത്തിന് അധികാരം നൽകുകയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുവരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായിട്ടും നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവർത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യ ദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും. ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിനുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവന് മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിന് നിവേദിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷിക്കാനോ ഘ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണപദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. കന്യകയാലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ചന്ദ്രനെ പോലെ തന്നെ. നിയമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു, ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. ധനത്തിലുള്ള അതീശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതിനെക്കുറിച്ച് ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ധന രോഗം നിദ്രയില്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ്, വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണ നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്, നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് ക്ഷണിയാണ്, പോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. സുജനമധ്യ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ജീവിതം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവനാരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവന്റെ അവതാരത്തെ പുകഴ്ത്തുകയും ചെയ്യും. മഹാനായ ഒരുവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിപസമുദ്രം എന്ന് പറയുകയും അരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഃഖിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായ സൃഷ്ടികളിൽ എന്താണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണുനീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈനീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തി മാറ്റരുത്. അയൽക്കാരന്റെ വികാരത്തെ വിധിക്കുന്നതിന് മുൻപ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക. നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആസ്തിയോട് ചവച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ച് നിർത്തുന്നതാണ് മര്യാദ. മധുവരായിക കാണിക്കുന്നത് നിന്നയ്ക്ക് കാരണമാകും. അനേകം പേരോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല, അവന് ഉറക്കം അനായാസമാണ്. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു, അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ലഹരിക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ഛർദിച്ചു കളയുക, ആശ്വാസം ലഭിക്കുന്നു. മകനെ, എന്റെ വാക്ക് കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിന്റെ വില അറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണം ലോകം നൽകുന്നവരെ എല്ലാവരും പുകഴ്ത്തും. അവന്റെ അവതാരത്തെ കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയമാണ്. ഭക്ഷണം നൽകുന്നതിൽ ശിക്ഷിച്ച് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. അവന്റെ അല്പത്വത്തെ കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞ് കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട, വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉരുക്കിന്റെ പദം ചൂളയിൽ തെളിയുന്നു. അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. വീഞ്ഞ് കുടിക്കാത്തവന് എന്ത് ജീവിതം? അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞ് ഉയർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവമാണ്. മുൻമത്തത ബുദ്ധിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു. അത് അവന്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞ് സൽക്കാര വേളയിൽ അയൽക്കാരനെ ശാസിക്കരുത്. ആഹ്ലാദ പ്രകടനങ്ങൾ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്. വിരുന്നിൽ നീ മുഖ്യാതിഥിയാണെങ്കിൽ ക്ഷേമത്തിൽ നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചേ നീ ഇരിക്കാവൂ. കർത്തവ്യം നിർവഹിച്ചതിനു ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവരോട് ആഹ്ലാദിക്കുക. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ, അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക, എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത്. വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. അനവസരത്തിൽ സാമർഥ്യം പ്രകടിപ്പിക്കരുത്. വിഞ്ഞുസൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ്. വിഞ്ഞുസൽക്കാര വേളയിലെ ശ്രുതിമധുരമായ സംഗീതം സ്വർണാഭരണത്തിലെ മരതകമുദ്രയാണ്. യുവാവേ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ. അത് ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം ഒതുക്കി പറയുക. കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അറിവുള്ളവനും എന്നാൽ മിതഭാഷയുമായിരിക്കുക. മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത പാലിക്കരുത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുകയും അരുത്. ഇടിക്കു മുമ്പേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലന്റെ മുമ്പിൽ കീർത്തി പരക്കുന്നു. തക്ക സമയത്ത് പോവുക, അവസാനത്തവനാകരുത്. വേഗം വീട്ടിൽ പോകുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക, എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കുന്നു. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും, എന്നാൽ കപടനാട്യക്കാരൻ അതിൽ തട്ടി വീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവകമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാനോട് നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യനാരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. പശ്ചാത്തപിക്കാനിടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം വരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ഞാൻ ഈ നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. പൊറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായി സംസാരിക്കാവൂ. അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ച് കുറച്ച് ഉത്തരം പറയുക. വിഡ്ഡിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്യുതന്റെ പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഏശാരവും മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നത് എങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംഭോജ്യവും മറ്റതിനെ സാധാരണവുമാക്കി മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ആ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങൾ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ചു, തന്നോടടുപ്പിച്ചു, മറ്റു ചിലരെ ശപിച്ച് താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് കർത്താവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. തിന്മ നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശന്മാരായിരുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ഉപദേശന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്കു കേൾക്കുവിൻ. ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠം കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും ദാസനാഹാരവും ശിക്ഷണവും ജോലിയും. അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അരസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. മുഖവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും. പീഡനയന്ത്രവും വ്യവഹാരങ്ങളും അനുസരണയില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസ തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലകളുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും വരുത്. നിനക്കൊരു ദാസനാണെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച നീ ഏത് വഴിക്ക് പോകും? ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ?
പിതാവിനും പുത്രനും വിശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ
വാഴ്ത്തപ്പെട്ടവനാരങ്ങളിൽ സ്തുതി.
ത്രിയേക ദൈവത്തിന്റെ ബലതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഹൃദത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തുറന്ന് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായി നയിക്കുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും ആ തൃപ്പാദത്തിങ്കിലെ ശിരസ്സുകളെ സമനയം സമർപ്പിക്കുകയും ചെയ്യുന്നു. ധന്യമാർന്ന ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠമായി നേർന്നു നൽകുന്ന ഭദ്രാസനത്തിന് പത്രാപോലിത്ത സാന്നിധ്യമുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും ഓർക്കുകയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധന്യവാർന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന പുണ്യ ജോൺ ഗീവർഗി സച്ചൻ, പുണ്യ സന്തോഷ അച്ഛൻ, പിന്നെ ദൈവസന്നിധിയിൽ ഉറക്കുകയും പ്രത്യേകമായിട്ട് സ്വാഗതാശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാനഡ എഡ്വർഡ് മണ്ഡൽ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാബോച്ചനാണ്. അച്ഛനെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. പ്രത്യേക പരിശുദ്ധ നോമ്പിലേക്ക് നാം പ്രവേശിക്കാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ ഈ നോമ്പ് നമ്മളിൽ ഇതുവരെ രൂപപ്പെട്ടു വന്ന ദൈവിക ആത്മാവിനെ അല്പം കൂടെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം അതിനെ നിദാനമാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവഭാഗം നമ്മളെ പാട്ടോട് ഞാൻ സമർപ്പിക്കുന്നു. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. പലപ്പോഴും ജീവിതമാകുന്ന യാത്രയില് ലഭിച്ചിരിക്കുന്ന ദൈവാത്മാവിന്റെ ചൈതന്യം പലപ്പോഴും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാവുന്നത് പാപത്തിന്റെ തലത്തിൽ കൂടി ജീവിച്ച് അനുതാപമില്ലാത്ത തലങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ്. ദൈവമുമ്പാകെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ പാപവും പുണ്യവും വേർതിരിച്ചെത്തുന്ന ഒരു ജ്ഞാനം ഒരു വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാദാ നിൻ ജീവനെ നിത്യ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങളോട് കർമ്മം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങളോട് കർമ്മം ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളെ ദൂഷ്യം കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
ഭാവേ നിനക്ക് സ്തുതി. ഭാവികളായ ജനിയാരോട്
ായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ രാജ്യം പറയണമേ. തിരുവനന്തപുരത്തുള്ളതുപോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരണമേ. ഞങ്ങളോട് ശ്രമിച്ചതുപോലെ കടകളും ഭാഗവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മാത്രം എന്തേക്കും നിലകൊള്ളാന്നു. ആമീൻ.
പറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം.
നമ്മുടെ ഭർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദൈവമായ വാഴ്ത്തപ്പെട്ടവരാകുന്നു.
കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവരുമായ ദൈവമായ കർത്താവേ, ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ല തിരുവിശ പ്രകാരം നിന്നെ പ്രസാദിപ്പിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, എന്നേക്കും ഞങ്ങൾ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സ് തിരുവിൽ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പീൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുവീൻ ഞാൻ തുറന്നു തരുമെന്നും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ. കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ. അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ. പാപികളോട് കരുണ ചെയ്യണമേ. ചെതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ. ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ. വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ. അശുദ്ധരെ ശുദ്ധീകരിക്കണമേ. ധിക്കാരികളെ പരിപാലനപ്പെടുത്തണമേ. ദരിദ്രത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ. ബലഹീനരെ ബലപ്പെടുത്തണമേ. ഹൃദയവേദനയിലും മനോവീസണത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വീട് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. അനാഥരുടെ സങ്കടം കേൾക്കണമേ. വിധവകളെ പുലർത്തണമേ. അനുതാപികളിൽ സന്തോഷിക്കണമേ. നീതിമാന്മാരുടെ കൂടെ വസിക്കണമേ. ശുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ. ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ. നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ. ശാന്തതയുള്ളവരിൽ വസിക്കണമേ. താഴ്മയുള്ളവരോട് കൂടിയിരിക്കണമേ. ദേവാന്മാരിൽ പാർക്കണമേ. കലഹങ്ങളെ ഒതുക്കണമേ. വഴക്കുകളെ നീക്കിക്കളയണമേ. യുദ്ധങ്ങളെ അടക്കണമേ. തർക്കങ്ങളെ നീക്കിക്കളയണമേ. ചണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ. നിന്റെ വിശുദ്ധ സഭയെ ഉയർത്തണമേ. അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ. എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ. എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭക്തിയെ ഉറപ്പിക്കണമേ. അതിലെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ. അതിലെ ശുശ്രൂഷകാരന്മാരെ ശോഭിപ്പിക്കണമേ. അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ. അതിലെ മൽപ്പാനന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ. അതിൽ നിന്ന് വേദവിരീതങ്ങളെയും തർക്കങ്ങളെയും മായച്ചു കളയണമേ. അതിൽ നിരപ്പ് സമാധാനവും വസിപ്പിക്കണമേ. അതിനെ സ്നേഹവും ഐകമത്യവും കൊണ്ട് നിറയ്ക്കണമേ. അതിനു വേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിനു നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ. അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും ഫലപ്രകാരമുള്ള സംഘങ്ങളാലും സകല വായികൊണ്ടും നാവുകൊണ്ടും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും അല്ല എപ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതികളിൽ അത് കരയേറ്റുകയും ചെയ്യുമാറാകണമേ.
ദൈവത്തിന്റെ പുനരുദ്ധാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധികരായ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ധന്യവാർന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുന്ന ഈ ദിനങ്ങളില് പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ സമർപ്പിക്കുകയും പരിശുദ്ധമായ നോമ്പ് നോക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ട് ശ്രേഷ്ഠരായ പിതാക്കന്മാരെ ഓർക്കുന്ന ദിനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. മലങ്കര സഭയ്ക്ക് പ്രത്യേകിച്ച് മലബാർ ഭദ്രാസനത്തിന്റെ പ്രഥമ മത്രാപൂലിതയായിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ പത്രോസ് മത്രാപൂലിതയുടെ 48th ഓർമ്മയായിരുന്നു
കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ശ്ലീബാദാസ സമൂഹം സ്ഥാപിച്ചത് ഈ പരിശുദ്ധ പിതാവാണ്. ഒരുപക്ഷെ മലങ്കര സഭയിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഈ സഭയോട് ചേർക്കുവാൻ തക്കവണ്ണം അദ്ദേഹം കാണിച്ച ആ ഒരു ഭക്തി മഹത്വം ഒരുപക്ഷെ അത്രയ്ക്ക് മറ്റാർക്കും കാണും തോന്നില്ല. അതുപോലെ ആളുകളെ ഈ സഭയിൽ ഓരോ പ്രത്യേകിച്ച് പാവപ്പെട്ട വീടുകളിൽ ഇറങ്ങി കയറി ചെന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അവരെ ദൈവം ആകർഷിക്കുന്ന വിധത്തിൽ അവരെ രൂപപ്പെടുത്തിയ ഒരു പരിശുദ്ധ പിതാവാണ് അഫീനിയ പത്രോസ് മാർപ്പത്താസ് തിരുമേനി. ഇതുപോലുള്ള പിതാക്കന്മാരുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് എപ്പോഴും കാവലാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ വിലാപക്കാരിൽ പ്രധാനി എന്നറിയപ്പെടുന്ന മാർബറസവുമായുടെ ഓർമ്മയായിരുന്നു. അദ്ദേഹം ഒരു വലിയ സന്യാസി താപസ പിതാവാണ്. അപിതാവിന്റെ മധ്യസ്ഥതയൊക്കെയും ഇതുപോലുള്ള പിതാക്കന്മാരുടെ മധ്യസ്ഥതയൊക്കെയും നമ്മുടെ സഭയ്ക്ക് കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം നാശകലുഷിതമായ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധ നോമ്പിലേക്ക് നാം സ്വയം മനസ്സോടുകൂടി പ്രവേശിപ്പാൻ തക്കവണ്ണം നമുക്കൊരുങ്ങണം. ഒരുപക്ഷെ ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കപ്പെടുവാനും അതുപോലെ തന്നെ ദൈവത്തിൽ നമ്മളെ സമഗ്രമായിട്ട് അകറ്റുന്ന വൈരാഗ്യത്തിന്റെയും അസൂയയുടെയും ക്രോധത്തിന്റെയും ഒക്കെ ആത്മാവിനെ മൂടിവെച്ചുകൊണ്ട് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവികമായ പ്രഭയിൽ സ്നേഹത്തിന്റെയും നന്മയുടെയും കണികളെ ലോകമുമ്പാകെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം അത് ജീവിതത്തിൽ കൂടിയൊക്കെ കാണിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ കഴിഞ്ഞ ഇടയിൽ നാട്ടിലുണ്ടായ അതിദാരുണമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നതാ. പണ്ടൊക്കെ രണ്ട് വ്യക്തികൾ തമ്മിൽ ആശയപരമായിട്ട് വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ കുറച്ചുനാൾ അവരുമായിട്ട് സഹകരിക്കാതിരിക്കുക അല്ലെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് പിന്നീട് അവരുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷമ പറഞ്ഞ് ബന്ധപ്പെടുക അങ്ങനെ ഒരു പശ്ചാത്തലമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലോകം ചെറിയ കാര്യങ്ങളിൽ പോലും രണ്ട് ആളുകൾ തമ്മിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ ഒരുവനെ കൊല്ലുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക വളരെ നിർദ്ദയമായ തലങ്ങളിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കുക എന്നുള്ള പറയുന്ന വളരെ ക്രൂരമായ ഒരു ആഭാസ തലങ്ങളിലേക്ക് ഇന്ന് മനുഷ്യന്റെ സ്വഭാവം മാറ്റപ്പെടുന്നുണ്ട്. അത് കൂടുതൽ ഭക്തിയുടെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയൊക്കെ തലത്തിൽ അത് ചെയ്യുമ്പോൾ ശരിക്കും ദൈവത്വത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തലങ്ങളിലേക്കാണ് മതങ്ങളും മതവിചാരങ്ങളും ഒക്കെ മനുഷ്യനിൽ ദൈവിക തലങ്ങളിൽ നിന്ന് മറ്റൊരു തലങ്ങളിലേക്ക് ഡയറക്ഷനിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ മാറ്റുന്നത്. അപ്പം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥ ദൈവിക സ്നേഹം തിരിച്ചറിയുവാനും ദൈവഭക്തി കണ്ടെത്തുവാനും ആ ഒരു തലത്തിലൊക്കെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പെൺകുട്ടിയോട് സംശയം തോന്നി ഫേസ്ബുക്കിൽ അവളുടെ പല ബന്ധങ്ങളെ പറ്റി വെറും സംശയങ്ങൾ മാത്രം ആ സംശയത്തിന്റെ തലത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ചെറുപ്പക്കാരി പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് കൊല ചെയ്യുവാനും അല്ലെങ്കിൽ അമ്പലത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ നടു റോഡിലിട്ട് വളരെ ക്രൂരമായിട്ട് മൂന്നാല് പേര് ചേർന്ന് കൊല്ലുവാനും ഒക്കെ കാണിക്കുന്ന മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒരുപക്ഷെ അവന് നിയന്ത്രിക്കാൻ പറ്റുന്ന തലത്തിൽ അപ്പുറമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവമേ വിശുദ്ധിയോടെ ജീവിപ്പാനൊക്കെ ക്ഷമയോടുകൂടി ജീവിപ്പാനൊക്കെ ഞങ്ങളെ പഠിപ്പിക്കണമേ, ആ ആത്മാവിനെ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ നോമ്പിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട കട്ടപ്പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാബു അച്ഛനാണ്. അച്ഛൻ പല പ്രാവശ്യം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വൈദിക മീറ്റിങ്ങിൽ വളരെ സുന്ദരമായ വാങ്ങിപ്പോയവരുടെ സജീവാവസ്ഥയെ പറ്റി വളരെ ശ്രേഷ്ഠമായ ഒരു ക്ലാസ് അച്ഛൻ എടുക്കുകയുണ്ടായി. ഇന്നലെ ആ ക്ലാസ് എടുത്തു. ഇന്നും അച്ഛൻ ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്നു. തിരക്കിട്ട നിമിഷങ്ങളിലും ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും ചിന്ത പകരുവാൻ തക്കവണ്ണം അച്ഛൻ കാണിക്കുന്ന ആത്മാർത്ഥതയും താല്പര്യത്തെയും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി ശ്ലാഘിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ സ്നേഹാദരോടുകൂടി ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛന്റെ പ്രസംഗത്തിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ 123 ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിരുന്ന സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ആവും.
ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം. ദേവൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻ കൃപകൾ ദിനവും കുന്നുകളകന്നീടിലും മഹാപർവ്വതം മാറിയിടിലും കുന്നുകളകന്നീടിലും മഹാപർവ്വതം മാറിയിടിലും തൻ്റെ ദയ എന്നും ശാശ്വതമേ തൻ്റെ മക്കൾക്കാശ്രയമേ തൻ്റെ ദയ എന്നും ശാശ്വതമേ തൻ്റെ മക്കൾക്കാശ്രയമേ ദൈവത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻ കൃപകൾ ദിനവും ആദിശ്രേഷ്ഠമൂലക്കല്ല സിയോനിലാവൻ നമുക്ക ആദിശ്രേഷ്ഠമൂലക്കല്ല തന്നോടു ചേർന്നു നാമും തൻ്റെ ജീവകല്ലുകളായിടാ തന്നോടു ചേർന്നു നാമും തൻ്റെ ജീവകല്ലുകളായിടാം ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻ കൃപകൾ ദിനവും തൻ്റെ വൻ കൃപകൾ ദിനവും കർത്തൻ വരവിൻ നാളിൽ തൻ്റെ കാന്തയായി നമ്മെ ചേർത്തിടും കർത്തൻ വരവിൻ നാളിൽ തൻ്റെ കാന്തയായി നമ്മെ ചേർത്തിടും എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തൻ്റെ മാറോടു ചേർത്തിടുമേ എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തൻ്റെ മാറോടു ചേർത്തിടുമേ ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ തൻ്റെ വൻ കൃപകൾ ദിനവും മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻ കൃപകൾ ദിനവും
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ഷാബോസിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ക്രിസ്തുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്യ വലിയ ശ്രേഷ്ഠരേ, പ്രിയരെ, വിശുദ്ധമായ വലിയ നോയമ്പിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണല്ലോ. പരിശുദ്ധമായ നോയമ്പിൽ കൂടി നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതിനും ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു അനുഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ വാഹനങ്ങളില് ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, ഒരു മെഷീൻ ഉണ്ട്. അതിന്റെ ഫങ്ഷൻ നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ വഴിയിൽ കൂടി പോകുമ്പോൾ എന്തെങ്കിലും കുഴികളിലോ ഒക്കെ ചാടും, ആ കുഴികളൊക്കെ വീഴുമ്പോൾ വണ്ടിക്ക് ഷെയ്ക്ക് വന്നാലും
പാസഞ്ചേഴ്സിന് ഒരിക്കലും ഷെയ്ക്ക് ഉണ്ടായിരിക്കാൻ തക്കവണ്ണം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. പരിശുദ്ധമായ നോയമ്പും ഇതുപോലൊരു ഷോക്ക് അബ്സോർബ് പോലെയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ അറിഞ്ഞോ അറിയാതെയോ പാപത്തിന്റെ കുഴിയിൽ വീഴുമ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മിഷൻ പോലെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഈ നോയമ്പ് മൂലം നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 37 സങ്കീർത്തനം 23 വാക്യത്തിൽ, ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ വഴി സ്ഥിരമാക്കുന്നു, അവൻ വീണാലും നിലം പരിചയാകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങും. ഈ പരിശുദ്ധ നോയമ്പിൽ കൂടെ നോയമ്പിന് ശേഷവും അറിഞ്ഞോ അറിയാതെ ജീവിതത്തിൽ വീണുപോയാലും ആ നോയമ്പിന്റെ അനുഭവത്താൽ അനുഗ്രഹത്താൽ ദൈവനമ്പരാൻ നമ്മളെ താങ്ങുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളുമായിട്ട് ചിന്തിക്കാൻ തന്നെ എടുത്തൊരു വാക്യം, പരിശുദ്ധനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ 1 9:24 വാക്യം, 1 Corinthians 9:24. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രായപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നൊക്കെയും സകലത്തിനും വർജനമാചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും ആവുന്നു. വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ഓടുക. നമുക്കൊക്കെയും പരിചിതമായ ഒരു വാക്യമാണ്, നമ്മളിതൊക്കെ പാടാറുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവൻ ഏകൻ മാത്രമല്ലയോ എന്ന് നമ്മൾ പാടാറുണ്ട്. അടുത്ത മൺഡേ മുതൽ നമ്മളൊരു ആത്മീയ ഓട്ടം നടത്തുകയാണ്. ഈ ഓട്ടം ഓടുമ്പോൾ ഇതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓടുന്ന വ്യക്തികൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അവൻ്റെ ജീവിതയാത്രയിൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കണം, ചിലത് സ്വീകരിക്കണം. അങ്ങനെ ഓടുമ്പോൾ നമുക്കൊരു വാടാത്ത കിരീടം ലഭിക്കും എന്ന് പൗലോസ് ലീഗ ഇവിടെ പറയുകയാണ്. ഒളിമ്പിക്സിനെ പറ്റി നമുക്കൊക്കെ അറിയാം. ഓരോ ഒളിമ്പിക്സിലും, ഇനി 2016 ഒളിമ്പിക്സ് വരികയാണ്, അപ്പോൾ ഓരോ ഒളിമ്പിക്സിലും അമേരിക്കയുടെ അഭിമാനം ഉയർത്തുന്ന ഓരോരുത്തരും കാണും. 2000 ഒക്ടോബർ 15 മുതൽ 30 വരെ ഓസ്ട്രേലിയ സിഡ്നി നടന്ന ഒരു ഒളിമ്പിക്സിന്റെ പ്രധാനപ്പെട്ട ഒരാള്, കഥാപാത്രം എന്ന് പറയുന്നത് ന്യൂസുകാരിയായ മരിയ ജോൺസ് എന്നുള്ള 19 പെൺകുട്ടിയായിരുന്നു. അവള് അവിടെ 5 അറ്റൻഡ് ചെയ്തു. അതിൽ 4 ഒരു വെള്ളി അവൾക്ക് ലഭിക്കുകയുണ്ടായി. ആ സിഡ്നിയിൽ പോകുന്നതിന് മുമ്പ് പ്രായോഗിക പരിശീലനത്തിൽ അമേരിക്കയിൽ വെച്ച് അവൾക്ക് 5 ലഭിച്ചു. അപ്പോൾ മീഡിയക്ക് വന്ന് അവളോട് ചോദിക്കുകയാണ്, മരിയ, വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ഷീ റിപ്ലൈഡ്, ഐ വിൽ ഗോ ടു സിഡ്നി, ഐ വിൽ പാർട്ടിസിപ്പേറ്റ് ഓൾ ദീസ് 5 ഐ വിൽ ഗെറ്റ് ഐ വിൽ ഗോട്ട്. അതായിരുന്നു അവളുടെ മറുപടി. ഞാൻ അവിടെ പോയി 5 എന്റെ രാജ്യത്തിന് വേണ്ടി മേടിക്കും എന്നവൾ റിപ്ലൈ കൊടുത്തു. അങ്ങനെ അവൾ പോയി, 5 നേടിയില്ല, പക്ഷെ 4 സിൽവറും ലഭിച്ചു. വീണ്ടും മീഡിയക്ക് ചോദിച്ചു, എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? അപ്പോൾ അവൾ കൊടുത്ത മറുപടിയാണ്, സിൻസ് ലോങ് ഇയേഴ്സ് ഐ വാസ് പ്രാക്ടീസിങ് ഫോർ ടുഡേയ്സ് 9 അവിടെ ഏറ്റവും റെക്കോർഡ് വിജയം എന്ന് പറയുന്നത് 100 റേസിൽ അവൾ റെക്കോർഡ് ടൈമിൽ 9 കൊണ്ട് അവൾ ഓടിയെത്തുകയുണ്ടായി. അപ്പൊ അത് റെക്കോർഡ് ടൈം ആയിരുന്നു. അപ്പോൾ ഈ ഒരു 2000 ഒരു മാസത്തിലെ ഒരു ദിവസത്തിലെ ഒരു മണിക്കൂറിന്റെ ഒരു മിനിറ്റിലെ ഒരു 9 വേണ്ടി അനേക വർഷങ്ങളായി ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ മറുപടി കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷെങ്കിൽ ഈ ഒരു വാടാത്ത കിരീടം പ്രാപിക്കാൻ തക്കവണ്ണം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയില്ല. ജനിച്ച കാലം മുതലേ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വാടാത്ത കിരീടം പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാളെ പോലെ നമ്മുടെ ആത്മീയ ജീവിതം ഓടുവാൻ നമുക്കും കുറെ പരിശീലനം ആവശ്യമാണ്. ഒന്നാമതായിട്ട് വേണ്ടിയത്, നമുക്ക് എല്ലാ ദിവസവും, ഒരു ഓട്ടക്കാരന്റെ ജീവിതത്തിൽ അവൻ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ഓടുന്നു എന്ന് പറഞ്ഞ പോലെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയ ഒരു ഓട്ടക്കളത്തിൽ, ആത്മീയമായ ഓട്ടത്തിൽ നമുക്കും ഒന്നാമത് വേണ്ടത് അതിരാവിലെ എഴുന്നേറ്റ് ഒരു ഓട്ടം ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലായി കാണും എന്താണ് ഓട്ടം എന്നുള്ളത്. പ്രാർത്ഥനയാകുന്ന ഒരു ഓട്ടം നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെയും ഓടുന്നവരാണ്. രാവിലെ എഴുന്നേറ്റ് ബീച്ചിലും പാർക്കിലും അല്ലെങ്കിൽ വൈംസിലൊക്കെ പോയി എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് ബി പി കൂടുന്നു, ഷുഗർ കൂടുന്നു, ഫാറ്റ് കൂടുന്നു, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുകയാണ്. ആത്മീയ ജീവിതത്തിലെ ആത്മീയമായ ഒരു അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അതിരാവിലെ നമ്മളും പ്രാർത്ഥനയാകുന്ന ഒരു ഓട്ടം നടത്തേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷെങ്കില് നമ്മളിൽ പലർക്കും അറിയാവുന്ന ഇന്നത്തെ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്, മൃഗജാലങ്ങളുണർന്നീടുന്ന സമയത്തു നീ കിടന്നു, മൃഗത്തേക്കാളും നിർവിചാരിയായുറങ്ങാതെന്റെ മനമേ. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടാത്ത മൃഗങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 8:5, അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവരായി നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുകയോ ദൈവത്തെ സ്തുതിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ചോദന ചെയ്യാം. അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും കുടുംബജീവിതത്തിലെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ 9 നോയമ്പിൽ നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഏകദേശം 100 പ്രാവശ്യം കുമ്പിടൽ നമ്മൾ നടത്താറുണ്ട്. അതുകൂടാതെ രാവിലെയും വൈകിട്ടും പ്രൊമീനിയൻ വായിക്കുന്ന ആശ്രമങ്ങളിലും സെമിനാറുകളിലൊക്കെയും അരമ്പുകളിലൊക്കെയാണ് അതിൽ കൂടുതൽ കുമ്പിടൽ നടത്തും. സാധാരണ പ്രൊമീനിയൻ വായിക്കാതെ തന്നെ 100 കുമ്പിടൽ ഒരു ദിവസം നമ്മൾ നടത്തും. അതൊരു വലിയൊരു എക്സസൈസ് തന്നെയാണ്. ഒരു ആത്മീയമായ ഒരു ഉണർവ്, ആത്മീയമായ ഒരു അനുഭവം, അനുഗ്രഹത്തിന് ഈ പ്രാർത്ഥനയും കുമ്പിടലും നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പ്രാർത്ഥനയില്ലാത്ത ജീവിതം ഒരു പരാജയം തന്നെയാണ്, യാതൊരു സംശയമില്ല. എവിടെ പ്രാർത്ഥിക്കുന്ന കുടുംബമുണ്ടോ വ്യക്തികളുണ്ടോ തീർച്ചയായിട്ടും പ്രയാസ പ്രശ്നങ്ങൾ ഘട്ടങ്ങളുണ്ടെങ്കിൽ പോലും ദൈവം വരാൻ അവരെ തള്ളുകയില്ല എന്നൊക്കെയും നമുക്കറിയാം. പ്രാർത്ഥനയെ പറ്റി ഒരുപാട് ഡെഫിനേഷൻ നമുക്കറിയാം, പക്ഷെ അതിനകത്തെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പ്രെയർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പ്രാർത്ഥന. നമുക്കറിയാം ഈ കമ്മ്യൂണിക്കേഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ ടെക്നോളജി വളർന്നത് കമ്മ്യൂണിക്കേഷനിലാണ്. ഇപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ, പല ഏറിയയിലിരിക്കുന്നവർക്ക് ഒന്നിച്ച് കേൾക്കുവാനും സംസാരിക്കാൻ പറ്റുന്നൊരു അനുഭവം. അപ്പൊ അങ്ങനെ ടെക്നോളജി ഒരുപാട് വളർന്നു, അങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ അനുഭവം കൂടുതൽ ഉണ്ടായി. ഇന്ന് ഫേസ്ബുക്കും ട്വിറ്ററും വാട്സപ്പും ഒക്കെ ആയിട്ട് മനുഷ്യൻ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിൽ പോലും നമുക്ക് യഥാർത്ഥമായ ഒരു എത്ര കൂട്ടുകാരുണ്ട് എന്നൊക്കെ സംശയമാണ്. ഈ വളരുന്നതോടുകൂടി അതനുസരിച്ചുള്ള മനുഷ്യന്റെ ആശയം സംവിധാനം കൂടി, പക്ഷേ ആശയങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, മനുഷ്യൻ മനുഷ്യരിലേക്ക് ഒതുങ്ങുകയാണ് ഇന്ന്. പക്ഷേ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ഇന്ന് ഒരുപാട് കുറവുകൾ സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ലാംഗ്വേജിൽ നമുക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഇവിടെ വന്ന് കുറേ നാൾ നിന്നും ഇവിടെ ലാംഗ്വേജ് പഠിച്ചപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ നമ്മളൊക്കെ പ്രയാസപ്പെട്ട് കാണും. നമ്മുടെ കുഞ്ഞുങ്ങൾ പള്ളി വരുന്നില്ല, മലയാളം അറിയില്ല, അല്ല നാട്ടിൽ വരുന്നില്ല, അവർക്ക് അവിടെ റിലേറ്റീവ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവർ വരുന്നില്ല, മാറി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഷ എത്രമാത്രം ദൈവത്തിന് മനസ്സിലാകുന്നു എന്ന് ഒന്ന് ചിന്തിക്കുക. വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവമേ യഥാർത്ഥത്തിൽ ഈ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എന്റെ കുർബാന സമയത്ത് എന്റെ ബോധങ്ങളും വിചാരങ്ങളും ദൈവത്തിന് തന്നെയാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യേണ്ട സമയം കൂടിയാണ്. ദാവീദ് പറയുന്നുണ്ട്, ദൈവവചന പ്രകാര നിമിത്തം ദിവസം 7 പ്രാവശ്യം ഞാൻ നമസ്കരിക്കുന്നു. 119:164 പറയുന്നുണ്ട്. 7 പ്രാവശ്യം നമ്മൾ നമസ്കരിക്കേണ്ട, അറ്റ്ലീസ്റ്റ് രാവിലെയും വൈകിട്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും. യേശുചമ്പ്രൻ തന്നെ കാണിച്ചു തന്നാണ്, എത്ര തിരക്കിനിടയിലും അതിരാവിലെ എഴുന്നേറ്റ് ദ്വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ഒരു പിക്ചർ നമുക്ക് ഗോസ്പിൽ കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 1:35, ലൂക്കോസിന്റെ സുവിശേഷം 5:16 യേശുചമ്പ്രാൻ അധികാരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ലീസ് കരഞ്ഞു പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാം. ഗെത്തമനത്തോട്ടത്തിലല്ല, മറിച്ച് പൗലോസ് ലീഗ എബ്രായർക്ക് എഴുതിയ ലേഖനം 5:7 അതിന്റെ 7 വാക്യത്തിൽ പറയുന്നുണ്ട്, ഹീബ്രൂ 5:7, ക്രിസ്തു തന്റെ ഈ ലോക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോഴ് അവിടെ പറയുന്നത് ഈ ലോക ജീവിതത്തിൽ തന്നെ രക്ഷിക്കുന്ന ദൈവത്തോട് യേശു ക്രിസ്തു കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന് കരയേണ്ട ആവശ്യമില്ല. പക്ഷെങ്കിൽ അവൻ മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനായി മരിച്ചപ്പോൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നു. കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവിടുന്ന് ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ പ്രിയപുത്രൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, ബലഹീനരായ നമ്മള് എത്രമാത്രം ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂന്ന് തരം പ്രാർത്ഥനയെ പറ്റിയാണ് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. പബ്ലിക് പ്രെയർ, സീക്രട്ട് പ്രെയർ, ഇൻഡിവിജ്വൽ പ്രെയർ. പബ്ലിക് പ്രെയർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ നടത്തുന്നത് പബ്ലിക് പ്രെയർ ആണ്. കണ്ണിൽ നമ്മൾ പള്ളി കൂടുന്നു, പ്രാർത്ഥനകൾ വീട്ടിൽ കൂടുന്നു, ഒന്നിച്ചെല്ലാവരും കൂടുമ്പോൾ ഒരു പബ്ലിക് പ്രെയർ ആണ്. യേശു ക്രിസ്തുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശുവിനെ പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഇതൊരു ഐ പ്രെയർ അല്ല, ഇതൊരു വി പ്രെയർ ആണ്. എനിക്ക് ആവശ്യമുള്ള അപ്പമൊന്നുമല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമെന്നേ. എന്റെ കടക്കാരോടല്ല, ഞങ്ങളുടെ കടക്കാർ ക്ഷമിച്ചു പോലെ. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിച്ചാലും അതൊരു വി പ്രെയർ ആണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങളുടെ കടക്കാർ എന്നാണ്. ഈ ലോകത്തിന് മൊത്തത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പബ്ലിക് പ്രെയർ എന്നത്. രണ്ടാമത്താണ് സീക്രട്ട് പ്രെയർ. അത് നമുക്കറിയാം, യേശുമ്പ്രാൻ പഠിപ്പിച്ചതിനാണെങ്കിലും കാണിച്ചെന്നത് ഒരു സീക്രട്ട് പ്രെയർ ആണ്. അതിൽ യേശുമ്പ്രാൻ പറഞ്ഞിട്ടുണ്ട്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു ചെന്ന് അതിന്റെ വാതിലടച്ച് ആരും കാണാതെ നിന്നെ മാത്രം കാണുന്ന സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഓ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിക്ക് ശേഷം 6:5 പറയുന്നുണ്ട്. അതൊരു സീക്രട്ട് പ്രെയർ ആണ്. ഏലിയ പ്രവാചകന് ഒരു ദിവസം ഒരാഗ്രഹം തോന്നി, എനിക്ക് ദൈവത്തെ കാണണമെന്ന്. അങ്ങനെ ആഗ്രഹിച്ച് ഏലിയ പ്രവാചൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ പർവ്വതത്തിന്റെ വെളിയിൽ വന്നിരിക്കാൻ. അപ്പൊ ദൈവത്തെ കാണാനുള്ള, നേരിട്ട് കാണാനുള്ള ആഗ്രഹത്തോടെ ഏലിയ പ്രവാചകൻ പർവ്വതത്തിന്റെ വെളിയിൽ വന്നപ്പോൾ അവൻ ദൈവത്തെ നോക്കിയാണ്. അപ്പോൾ ആ സമയത്താണ് ശക്തമായ ഒരു കൊടുങ്കാറ്റ് കടന്നു പോകുന്നു. 1 Kings 19:11 ഇവിടെ പറയാണ്, ആദ്യം നോക്കുമ്പോൾ ശക്തമായ ഒരു കൊടുങ്കാറ്റ് കടന്നു പോകുന്നു, പക്ഷെ ആ കൊടുങ്കാറ്റിൽ ദൈവം ഇല്ലായിരുന്നു. രണ്ടാമതായിട്ട് വലിയൊരു ഭൂകമ്പം, ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി, ആ ഭൂകമ്പത്തിലും ദൈവം ഇല്ലായിരുന്നു. അതിനുശേഷം വലിയൊരു ഫയർ ഉണ്ടായി, ആ തീക്കാലും ആ തീയിലും കാട്ടുതീ ഉണ്ടായെന്നാണ് പറഞ്ഞത്, ആ തീയിലും ദൈവം ഇല്ലായിരുന്നു. അവസാനം ഒരു മൃദു സ്വരമുണ്ടായി, ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പൊതുപ്പ് കൊണ്ട് മുഖമൂടുകയാണ്. ദൈവം ഏലിയാവിനെ വിളിക്കുകയാണ്. അപ്പോഴ് വളരെ ശക്തമായ കൊടുങ്കാറ്റും ഭൂകമ്പവും തീയൊക്കെ ഉണ്ടായിട്ടെങ്കിൽ പോലും ദൈവത്തെ അവിടെ കാണുന്നില്ല, മറിച്ച് മൃദുവായ ഒരു ശാന്തമായ ഒരു സ്വരത്തിൽ ദൈവത്തെ സാന്നിധ്യം ഏലിയാവ് അറിയുകയാണ്. ഇന്ന് പ്രിയമുള്ളവരെ, ഇന്ന് ലോകമൊക്കെയും വലിയ സൗണ്ടും വലിയ മൈക്ക് സെറ്റൊക്കെ വെച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്നതായിട്ട് കാണിക്കുമ്പോൾ, വിശുദ്ധമായ നോയമ്പിൽ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് നീ ശാന്തമായ രീതിയിൽ മിണ്ടാതിരുന്ന് ദൈവത്തെ അറിയാൻ തക്കുന്നുള്ള അനുഭവം. ഈ അനുഭവം നോയമ്പ് ആ ഒരു അനുഭവമാണ്. ഒരു താളമേളവുമില്ല, ഒരു കൈകൊട്ടി പ്രാർത്ഥനയില്ല, ഒന്നുമില്ല, മറിച്ച് നിശബ്ദതയുടെ അനുഭവത്തിൽ ദൈവത്തെ രുചിച്ചറിയുന്ന ഒരനുഭവം. ഇതാണ് ഒരു രഹസ്യ പ്രാർത്ഥന അനുഭവം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ഒരു ഇൻഡിവിജ്വൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന. ആദ്യത്തെ രണ്ട് പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലം വേണം, പള്ളി വേണം, ഭവനം വേണം, ഏതെങ്കിലും പ്ലേസ് വേണം. ഇൻഡിവിജ്വൽ പ്രയറിന് അങ്ങനെ പ്രത്യേക പ്ലേസ് വേണം. പ്രാർത്ഥന മറ്റൊന്നുമല്ല, ഒരിക്കൽ രണ്ട് അന്ധന്മാര് യേശുവിന്റെ അടുക്കൽ വന്ന് ഒറ്റ പ്രാർത്ഥന നടത്തുള്ളൂ, ദൈവമേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ ചെയ്യണം, ഗോഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ് എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമ്മളെല്ലായ്പ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പ്രിയലായി ചൊല്ലാറുണ്ട്. ഈ ഒരു പ്രാർത്ഥന അവർ നടത്തിയപ്പോൾ, ഒരു പക്ഷെങ്കിൽ യേശുമ്പ്രാൻ അത്ഭുതം നടത്തിയ കൂട്ടങ്ങളിൽ പെട്ടെന്ന് അനുഗ്രഹം പ്രാപിച്ചത് ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന നടത്തിയവരാണ്. യേശുവെ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ളത്. ഇതൊരു ഇൻഡിവിജ്വൽ പ്രെയർ ആണ്. നമുക്ക് എപ്പോൾ വേണമെന്ന് നടത്തും, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഭവനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്തും ദൈവത്തിനെതിൽ കാൽവീസൊക്കെ കൊന്തമാല ചെല്ലുന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കാം, ദൈവമേ ദാവീദ് പുത്ര ഭാവിയ ഞങ്ങളോട് കരുണ ചെയ്യണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം അനുഗ്രഹം ലഭിക്കും. നമ്മുടെ വട്ടശ്ശേരി തിരുമേനി എഴുതിയ മതോപദേശ കാര്യങ്ങളിലെ ഒരു കാര്യം പറയുന്നതാണ്, നോമ്പ് ദൈവം ആദമിന് കൊടുത്തു, അത് കഴിഞ്ഞ് യൗദസഭയിൽ ദൈവകൽപ്പന പ്രകാരം നടത്തി വന്നു, നമ്മുടെ കർത്ത കൽപ്പിച്ചു പ്രവർത്തിച്ചു നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്നാൽ സിൻമ നൊഴിഞ്ഞ് ആത്മാവിലും കൂടെ നോമ്പ് നോക്കാതെ ഭക്ഷണം നൊഴിഞ്ഞ് ശരീരത്തിൽ മാത്രം നോമ്പ് നോറ്റാൽ അത് പോരാത്തതാണ്. അപ്പോൾ സിൻമകൾ നൊഴിഞ്ഞ് ആത്മാവിലും കൂടെ പ്രാർത്ഥനകൾക്കൂടെ നോയമ്പ് നോക്കണം. അല്ലാതെ ഞാൻ ഉച്ചവരെ ഉപദേശിച്ചു വൈകുന്നേരം ഉപദേശിച്ചു എന്ന് മാത്രം ഭക്ഷണം മാത്രമല്ല, മറിച്ച് ആത്മീയമായും ദൈവസന്നിധി ഉയരുന്ന പ്രാർത്ഥനയെക്കൂടെ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ നോയമ്പ് നോക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പറഞ്ഞു വന്നത് ഓട്ടക്കളത്തിൽ ഓടുന്ന ഈ നോയമ്പാകുന്ന ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് എന്നും ഉള്ള ഒരു പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ്, പ്രാർത്ഥനയെക്കൂടാകുന്ന ഒരു പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്, സാധാരണ ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാൾക്ക് വേണ്ടത് അവൻ എപ്പോഴും അവന്റെ ബോഡിയിൽ എപ്പോഴും അവനൊരു കെയർഫുൾ ആയിരിക്കും. ഒരു ആവശ്യമില്ലാത്ത ഫുഡ് കഴിച്ച് ഫാറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അവൻ ഓടാൻ പറ്റുകയില്ല. അത് ലിമിറ്റഡ് ഫുഡ് അവൻ എപ്പോഴും ഉണ്ടായിരിക്കും. അവന്റെ ആഗ്രഹം പോലെ എന്തും വാരി വലിച്ചു കഴിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്കിൽ മാത്രമേ അവൻ ആഗ്രഹിച്ചത് പോലെ ഓടുവാനും അതിൽ കിരീടം പ്രാപിക്കുവാനും കഴിയുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ഈ അൻപത് നോയമ്പിൽ നമുക്ക് വേണ്ടിയ രണ്ടാമത്തെ ഒരു ആവശ്യമാണ് ലിമിറ്റഡ് ഫുഡ്. അതിനാണ് നമ്മൾ പറയുന്നത് ഫാസ്റ്റിംഗ്. നമ്മൾ പറയാറുണ്ട് നോൺ വെജ് ഒന്നും കഴിക്കരുത്, ഉച്ചര ഉപസിക്കണം, മൂന്നര ഉപസിക്കണം എന്നൊക്കെ പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ, പക്ഷെ പലരും ചോദിക്കുന്നതാണ് എന്താണ് നോൺ വെജ് കഴിച്ചാൽ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പക്ഷെങ്കിൽ ഈ 50 ദിവസം എന്റെ ദൈവത്തിന് വേണ്ടി ഇതെല്ലാം മാറ്റി വെക്കാൻ കഴിയുമോ? അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ ഉപവാസത്തിൽ കഴിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മാറ്റി വെച്ചതുകൊണ്ട് നോയമ്പിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും. പക്ഷേ പിതാക്കമ്മൻ ആഗ്രഹിക്കുന്നത് ഈ 50 ദിവസം എന്റെ ദൈവത്തിന് വേണ്ടി ഇതെല്ലാം മാറ്റി വെക്കാൻ തക്കവണ്ണം എനിക്ക് കഴിയുമോ, ആ ഒരു വിൽ പവർ എനിക്കുണ്ടോ, അതാണ് ദൈവം തമ്പരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നോട്ടറി ഫുഡ്, എല്ലാ എന്റർടൈൻമെന്റ് പ്രോഗ്രാമും, ഏത് കാര്യത്തിനാണോ നമുക്ക് അതിയായ സന്തോഷം ഉണ്ടാകുന്നത് അതെല്ലാം മാറ്റി വെക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. യെശയ്യാവ് തന്റെ ലേഖനത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട് 58-ാം അധ്യായത്തിൽ. നമുക്കറിയാം എന്താണ് യഥാർത്ഥ ഉപവാസവും നോയമ്പും എന്ന്. അതിനകത്ത് 58-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശപ്പുള്ളിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ സ്വീകരിക്കുന്നതും നഗ്നെ കണ്ടാൽ അവൻ ഉടുപ്പിക്കുന്നതും, അടുത്ത വാക്യമാണ്, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുന്നതുമാണ് യഥാർത്ഥ നോയമ്പ്. ഞാനത് മനസ്സിലാക്കി, നിന്റെ മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് നിന്റെ സഹോദരങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കാതെ ഇരിക്കുന്നതാണ് വിശുദ്ധ നോയമ്പ് എന്ന് 58-ാം അധ്യായത്തിൽ യെശയ്യാവ് പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട് അതിനകത്ത്. അപ്പൊ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ അവരോട് സ്നേഹത്തോട്, പക്ഷെ ഇന്ന് നമ്മൾ നോയമ്പ് നോക്കുന്നുണ്ട്, പക്ഷെ സ്വന്തം സഹോദരനോട് മിണ്ടാതെ പോകുന്നുണ്ട്, സഹോദരൻ വർഷങ്ങളായിട്ട് പിണങ്ങിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നോയമ്പ് എത്രമാത്രം ദൈവം സ്വീകരിക്കും എന്നുള്ളത് നമുക്കൊരു സംശയമാണ്. അപ്പോൾ നമുക്ക് ഒരു പക്ഷെങ്കിൽ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, മറിച്ച് ഒരു പക്ഷെ പ്രയാസകരമാണ് ആ എങ്കിൽ പോലും ഈ നമ്മളോട് പ്രയാസത്തിരിക്കുന്ന സഹോദരങ്ങളോട് പോയി സംസാരിക്കാനും, അതുകൊണ്ട് തന്നെയാണല്ലോ ഞായറാഴ്ച ചുവക്കോന ശുശ്രൂഷ നടത്തുന്നത്, എല്ലാവരോടും നിരപ്പായിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരനുഭവം. അപ്പം ഫുഡ് മാത്രമല്ല മാറ്റിവെക്കേണ്ടത്, ഇതുപോലെ നമ്മുടെ ഈഗോയിസം, നമ്മുടെ അഹങ്കാരം, അഹംഭാവം ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് I am zero എന്നുള്ള ഒരു ഫീലിങ്ങോടുകൂടി, ആ ഒരു ചിന്തയോടുകൂടി ഈ ഒരു വിശുദ്ധ നോയമ്പ് നോക്കാൻ തക്കാണ് പിതാക്കന്മാർ ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട്, നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും നമ്മുടെ ട്രാക്ക് തെറ്റാറുണ്ട്. ചിലർ പറയാം, ഞാൻ ഒരാഴ്ച നോയമ്പ് നോക്കി, പക്ഷെ പിന്നീട് തെറ്റിപ്പോയി, അല്ലെങ്കിൽ 11 നോയമ്പ് നോക്കി പിന്നെ മാറിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മെയിൻലി വേണ്ടത് ഡോണ്ട് ടേൺ അവർ ട്രാക്ക്, അതാണ് നമുക്ക് വേണ്ടി. നമ്മുടെ ട്രാക്ക് ഒരിക്കലും തെറ്റരുത്. രാജശേഷൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ നമ്മളൊക്കെ ജനിച്ച് വളർന്ന നമ്മളൊക്കെ, പക്ഷെ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചാണ് തിരിച്ച് നാട്ടിൽ പോയി താമസിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ച നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെയും നമുക്ക് വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ്. ദൈവത്തിന്റെ സ്വന്തം ദേശം എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അത് യഥാർത്ഥത്തിൽ കറക്റ്റ് ആണോ എന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. പക്ഷേ ഇതിനകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കൺവെൻഷൻ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ ആത്മീയ പ്രസംഗങ്ങൾ നടക്കുന്ന ഒരു ദേശമെന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. ഏറ്റവും കൂടുതൽ പണ്ട് UP-Bihar നടന്ന പോലുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ദേശത്ത് നടക്കുമ്പോൾ, നമ്മൾ ജനിച്ച ദേശത്ത് നടക്കുമ്പോൾ എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നു എന്നുള്ളത് നമുക്കൊരു പ്രയാസം തരുന്ന ഒന്നാണ്. ഇന്ന് തലമുറകൾ നഷ്ടപ്പെടുകയാണ്. ഈ ആത്മീയമായ ജീവിതത്തിൽ നമ്മൾ ഒന്നോർക്കുക, എന്റെ ആത്മീയാത്രയും ജീവിതയാത്രയും ഞാൻ എന്റെ ചേൺ ചെയ്തു പോകുന്നുണ്ടോ എന്നത്. യേശുചമ്പുരാൻ ജനിച്ച വാർത്ത കേട്ടുടനെ വിദ്വാൻമാര് യേശുവിനെ കാണാൻ തിരികെയാണ്. അവർ വരുന്ന വഴിക്ക് അവർക്ക് ഗൈഡായിട്ട് നക്ഷത്രം ഉണ്ടായിരുന്നു, പക്ഷെ അവർ വരുന്ന വഴിക്ക് അവരുടെ ട്രാക്ക് ഒന്ന് മാറിപ്പോയി. നേരെ ഹെറോദാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് നമുക്കറിയാം ബാക്കി കാര്യങ്ങൾ. ആ രാത്രി തന്നെ ഹെറോദാവ് 2 വയസ്സായുള്ള യേശുവിനെ കാണാഞ്ഞതുകൊണ്ട് 2 വയസ്സായുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലുകയാണ്. ആരാണ് കാരണക്കാര്? ഈ വിദ്വാന്മാരാണ്. അവരുടെ ആ സ്ട്രെയിറ്റ് ആയിട്ട് പോയിരുന്നെങ്കിൽ, ട്രാക്ക് തെറ്റാതെ പോയിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് കറക്റ്റ് ഏരിയയിൽ എത്താമായിരുന്നു. അതുപോലെയാണ് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ശൗല്. 1 ശൗല് 9 പറയുന്നുണ്ട് ശൗലിനെ പോലെ സുന്ദരനും പവിഴ്നിറമുള്ളവനും ആ ഏറെ ഏറ്റവും പൊക്കമുള്ളവനൊക്കെ ആയിരുന്നു, ദൈവം അവനെ എടുത്ത് രാജാവാക്കി. എന്നാൽ 15 വീണ്ടും പറയുന്നുണ്ട് ദൈവം പറയുകയാണ്, ഞാൻ അവനെ രാജാവാക്കിയതിൽ അനുദിക്കുന്നു, കാരണം ദൈവത്തന്നെ എന്ന് മാറി. യൂത അതുപോലെ യേശുചമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ 12 പേരും 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്നു പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് പോലും യൂത അവന്റെ വഴിയിൽ നിന്ന് മാറിപ്പോവുകയാണ്, ട്രാക്കിൽ നിന്ന് മാറിപ്പോവുകയാണ്. പക്ഷേ പരസ്യ ജീവിതത്തിൽ നമ്മളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കാം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരും നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നവരും നോയമ്പ് നോക്കുന്നവരും മുമ്പിടുന്നവരായിരിക്കാം. കർത്താവ്, എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എന്റെ ട്രാക്ക് വിട്ടുപോകുന്നുണ്ടോ? അങ്ങനെ ട്രാക്ക് വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരിച്ചുവരുവാൻ നമുക്ക് ചെയ്യണം. ഇങ്ങനെ ഈ പ്രാർത്ഥനയാകുന്ന പരിശീലനത്തിൽ കൂടെ ലിമിറ്റഡ് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ ട്രാക്കിൽ നേരായ മാർഗത്തിൽ ഓടുമ്പോഴാണ് നമുക്ക് ഇവിടെ പറയുന്ന പോലെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ദാവീദാണെങ്കിലും ശൗലിനെ പോലെ ശൗലിനേക്കാൾ ഉപരിയായിട്ട് തെറ്റ് ചെയ്തു. ദൈവകൽപ്പന എല്ലാ കൽപ്പനകളും മിക്കതും അവന് പാലിക്കാതെ തെറ്റിച്ചു എങ്കിൽ പോലും അവന് അനുഗമിച്ച് ദൈവത്തിന് വന്നപ്പോൾ ദൈവമേ നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുവാക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. വീട്ടിലും അതുപോലെ തന്നെയാണ്. തന്റെ ട്രാക്ക് തെറ്റിയെങ്കിൽ പോലും അവസാനം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു അവന്റെ പാപങ്ങളെല്ലാം കഴുകുകയാണ്. നമ്മൾ പാടാറുണ്ട്, അവരനെ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞിരുന്നാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ 22 പറയുന്നുണ്ട്, 3 പത്രോസിനെ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള ഒരു ഐ കോണ്ടാക്ട്, അത് വേറെ ആരും അറിഞ്ഞില്ല. ആ ഒരു ഐ കോണ്ടാക്ടിൽ ഒരു പക്ഷേ ക്രിസ്തു പല ക്വസ്റ്റ്യൻ പത്രോസിനോട് ചോദിക്കുകയാണ്, യേശുവിനെ ചോദിക്കുകയാണ്, അല്ലയോ പത്രോസേ, കഴിഞ്ഞ 3.5 വർഷക്കാലം നീ എന്നോടുകൂടെ നടന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലയോ? അല്ലയോ പത്രോസേ, മീൻ പിടിക്കുന്ന നിന്നെ മനുഷ്യനെ പിടിക്കാൻ തക്കവണ്ണം ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, കൊണ്ടുവന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ പത്രോസേ? ആരെല്ലാം നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരിക്കലും നിന്നിൽ ഇടറുകയില്ല എന്ന് പറഞ്ഞ് അധികം താമസിക്കാതെ തന്നെ നീ എന്നെ തള്ളി പറഞ്ഞില്ലയോ പത്രോസേ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ആ യേശു ക്രിസ്തുവിന്റെ കണ്ണിൽ കൂടെ വായിക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ അത് മനസ്സിലാക്കിയാണ് അവൻ തന്റെ ഭാവങ്ങളും ഭാരങ്ങളെല്ലാം കണ്ണുനീരിൽ കൂടെ കഴുകി ദൈവത്തിന് സമർപ്പിച്ചിട്ട് അവൻ തന്റെ ട്രാക്കിലേക്ക് തിരികെ വരികയാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ആത്മീയ ജീവിതത്തിൽ മുടിയനായ പുത്രനെ പോലെ കർത്താവെ എന്റെ ട്രാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനും തിരിച്ചു വന്ന് ദൈവത്തിന് സമർപ്പിക്കാൻ, ദൈവമേ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, എന്നെ മകനും വിളിക്കപ്പെടുവാൻ യോഗ്യതയല്ല, അതിനാൽ കൂലിക്കാലവരെ പോലെ എന്നെ കൈക്കൊണ്ട് എന്റെ നോയമ്പ് തീരെയും മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. നമ്മൾ പക്ഷെ കേട്ട ഒരു സംഭവമായ കഥകളായിരിക്കാം. ഒരു പയ്യന് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അവസാനം മുടിയനായ പുത്രനെ പോലെ അവൻ പോയി എല്ലാം നശിപ്പിച്ചു. അവന് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. അവന്റെ പിതാവിനോട് എങ്ങനെയാണ് പിതാവിന്റെ അടുക്കൽ കടന്നു വരുന്നത്, അവന് മടിയാണ്. അവൻ്റെ ഒരു ലെറ്റർ എഴുതുകയാണ് പിതാവിനോട്, പിതാവേ ഞാൻ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ അടുത്തുകൂടെ പോകുന്ന ട്രെയിനിൽ കൂടെ ആയിരിക്കും ഞാൻ പോകുന്നത്. ആ ട്രെയിനിൽ നിന്ന് ഞാൻ എന്റെ വീട്ടിൽ നോക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ഒരു റിബൺ അവിടെ എന്റെ ഭവനത്തിന്റെ മിറ്റത്ത് നിൽക്കുന്ന മരത്തിൽ കെട്ടണം എന്ന് പറയുകയാണ്. ട്രെയിനിൽ ഞാൻ വരുമ്പോൾ ആ റിബൺ കണ്ടാൽ ഞാൻ അവിടെ ഇറങ്ങി നമ്മുടെ ഭവനത്തിൽ വരാം. റിബൺ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ സ്വീകരിക്കുകയില്ല, അല്ല സ്നേഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ലെറ്റർ എഴുതുകയാണ്. അങ്ങനെ അവസാനം അവൻ ട്രെയിനിൽ എന്റെ ഭവനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവൻ വളരെ ടെൻഷൻ തോന്നി, എന്റെ പിതാവ് സ്വീകരിക്കുമോ എന്ന് ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരുന്ന അവൻ ദൂരെയെ നോക്കുകയാണ്. അപ്പൊ ദൂരെയെന്ന് അവന്റെ ഭവനം കണ്ടു. അവൻ നോക്കിയപ്പോൾ അവന്റെ ഭവനം നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ മുഴുവനും റിബൺ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് റിബൺ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അവസാനം അവൻ സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് പിതാവിനെ കെട്ടിപ്പിടിച്ചു. പിതാവിനോട് ചോദിച്ചു, അപ്പ ഞാൻ നിന്നോട് ഒരു റിബൺ കെട്ടണം എന്നാണല്ലോ പറഞ്ഞത്. നീ എന്തിനാണ് ഇത്രയും റിബണുകൾ കെട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവ് കൊടുക്കുന്ന മറുപടി, മോനെ ട്രെയിനിന്റെ സ്പീഡിൽ ഒരു പക്ഷേ ഒരു റിബൺ കെട്ടിയാൽ നീ കാണാതെ പോവും, നീ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടരുത്, നീ എനിക്ക് വേണം, അതിനുവേണ്ടിയാണ് ഇത്രയും റിബൺ കെട്ടിയത്. പ്രിയമുള്ളവരെ, ഈ 50 മണിക്ക് നോക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവം ദൈവമുമ്പാകെ സമർപ്പിക്കാൻ കർത്താവേ അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്റെ മകനെ പോലെ പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവമേ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന പാടാത്ത കിരീടം, വാഗ്ദാന കിരീടം ഞങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ പൗലോസ് ലേഖ കൊരിന്ത്യർക്ക് എഴുതിയ 1 അധ്യായത്തിന്റെ 24 വാക്യത്തെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നുവല്ലോ എന്ന് പറയുന്ന നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്ന പൗലോസ് ലേഖയുടെ ആ ഒരു വലിയ ആഴമായ ആശയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഷാബോച്ച നടത്തിയ പ്രസംഗം വളരെ അനുഗ്രഹീതമായിരുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം കാത്തിരിക്കുന്ന നമുക്ക് ഈ ദീർഘയാത്രയ്ക്ക് ആവേശം പകരുന്ന അല്ലെങ്കിൽ ഉന്മേഷം പകരുന്ന ഒരു ശക്തിയേറിയ വാക്കുകളായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നോമ്പിന്റെ അനുഷ്ഠാനങ്ങളെ പറ്റിയും എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ അച്ഛൻ വളരെ വിശദമായിട്ട് നമ്മൾ ഓർപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്ന ശക്തിയും പ്രത്യേക പൈശാചിക ലോകത്തിൽ ആ പ്രാർത്ഥന നമ്മൾക്ക് രൂപപ്പെടുത്തിയെടുക്കുന്ന ആത്മീയ പരിവർത്തനത്തെ പറ്റിയൊക്കെ വളരെ നല്ല രീതിയിൽ പ്രിയപ്പെട്ട അച്ഛനെ നമ്മൾ അറിയിക്കുകയുണ്ടായി. അച്ഛനുള്ള നന്ദി സ്നേഹവും വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛൻ്റെ വാക്കുകൾ നമുക്ക് ഉൾക്കൊള്ളുകയും ഈ വർഷത്തെ നോമ്പ് ഏറ്റവും അനുഗ്രഹമായി അനുഷ്ഠിപ്പാൻ തക്കവണ്ണം നോക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു, പ്രാർത്ഥനയാകുന്ന ഓട്ടം, നമ്മൾ ഓരോ യാമങ്ങളിലും ആ ഒരു യാത്ര നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള ആ ഒരു ശക്തിയാണ്, ഒരു പ്രേരക ശക്തിയാണ് മുന്നോട്ട് പോകാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നത്. നമുക്ക് വാസ്തവത്തിൽ പ്രാർത്ഥനയാകുന്ന ഓട്ടമല്ല, ഓട്ടമാകുന്ന പ്രാർത്ഥനയാണ് നടക്കുന്നത്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതെങ്ങനെയെങ്കിലും തീർന്നു പോകണം, എങ്ങനെയെങ്കിലും ഇത് കഴിയണം എന്നുള്ള ഓട്ടത്തോടുകൂടിയാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവസന്നിധിയിൽ കേൾക്കപ്പെടാതെ പോകുന്നു, നമ്മുടെ ആരാധനകളൊന്നും നല്ല അർപ്പണ ബോധമല്ലാത്ത തലത്തിലായി പോകുന്നു എന്നുള്ളത് ഇന്നത്തെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു ദുഃഖകരമായ അവസ്ഥയായിട്ട് നമ്മൾ കാണേണ്ടതാണ്. എബ്രായലേഖനത്തിൽ പറയുന്നത് പോലെ തന്നെ സകല പാപഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, മുമ്പിൽ നിൽക്കുന്ന യേശുവിന്റെ മുഖം നോക്കി ലക്ഷ്യമാക്കി ഓടുക എന്ന് ഓർപ്പിക്കുന്നത് പോലെ തന്നെ ഈ നോമ്പാകുന്ന യാത്ര, ദീർഘയാത്ര നമുക്കും പ്രാർത്ഥനാപൂർവ്വം നടത്താം. അതിനുവേണ്ടി നല്ലൊരു ആഹ്വാനം നൽകിയ പ്രിയപ്പെട്ട അച്ഛനുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുകയാണ്. നമ്മുടെ ഫിലഡൽഫിയയിലുള്ള ജോണച്ചന്റെ സഹധർമ്മിണി അമ്മണി ജോണ്, കൊച്ചമ്മയ്ക്ക് ഒരു സർജറി ഉണ്ട്, കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്യാൻസർ ബാധിച്ച് സുഖം പ്രാപിച്ചു വരുന്ന പ്രൈസിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വർഗീസ് എന്ന് പറയുന്ന ഒരാളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അനിയൻ മർക്കോസ്, രാജി, വേറെ ഒരു രാജി, ഡാനിയൽ, രൂബൻ, അബ്രഹാം കേറ്റി, ബെന്ന്, അത് ഡാലസിലുള്ളതാണ് അബ്രഹാം കേറ്റി, അവരുടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള സീരിയസ് സ്റ്റേജിൽ കിടക്കുന്ന അവറാച്ചൻ എന്ന് പറയുന്ന ആളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ഓർമ്മയിൽ പേരുകൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവരെയും ഈ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദൈവമാ സമർപ്പിക്കുകയും സൗഖ്യത്തിനും ആരോഗ്യത്തിനും സ്വസ്ഥതയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ അനുതാപത്തിൻ്റെ ഗീതം ആലപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്ന സുവിശേഷ ഗീതങ്ങളിൽ നമ്മൾ സ്ഥിരം പാടാറുള്ള അനുതാപത്തിൻ്റെ, കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരുളിയണമേ, വഴി അധികാരം ചെയ്യുന്നതിനാൽ മുമ്പേക്കാൾ അത് വഷളായി എന്നുള്ള പാട്ട് ദൈവം ഭാഗ്യ ഓർത്ത് പ്രാർത്ഥിക്കും.
കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാൽ മുമ്പേ കാളതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായ ആത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ. മൗനം ദീക്ഷിക്കാതെ സമാധാനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാ ഋഹാവഴി ഞാൻ പ്രാപിച്ച മുൻവാദത്തമകറ്റിയതിൽ നൽവരമില്ലാത്തവനായ ഞാൻ കൃപയുള്ളോനെ റൂഹായേ വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിൻഹിതമെന്നെ കാണി
പ്രാർത്ഥനയ്ക്കായി ദൈവദരുമുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ദിനംതോറും ആവശ്യമായ എല്ലാ കൃപകളും അടിയങ്ങളിലും ചൊരയുകയും ചെയ്യുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, ഒരു നല്ല ദിവസത്തിനായിട്ട് കൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സംഭവബഹുലമായ ലോകത്തിൽ ദൈവമേ, ഒരു ദിനക്കാലം കൂടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനും അവിടുത്തെ കൃപകളെ ഓർത്ത് നന്ദിയോടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ വീണ്ടും തിരുമുമ്പാകെ സമർപ്പിച്ച് ദൈവമേ നിന്റെ പാതകളിൽ കൂടെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കുള്ളതായ ധൈര്യവും പ്രത്യാശയും അനന്തര ജീവിതത്തിൽ പകരേണമേ എന്നും തിരുമുമ്പാകെ ഒരുമയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ ദിനവും അവിടുന്ന് അടിയങ്ങളെ പരിപാലിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാകുന്നു. അവൻ മരണപര്യന്തം ഞങ്ങളെ വഴി നടത്തുമെന്ന ഉത്തമമായ വിശ്വാസത്തോടും പൂർണ്ണമായ ബോധ്യത്തോടും കൂടെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഈ ലോകജീവിത യാത്ര നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. ദൈവമേ, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ വലിയ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടുവാനും നിന്നിൽ നിന്ന് കേൾപ്പാനും പഠിപ്പാനും നിന്നെ സ്തുതിപ്പാനും തക്കവണ്ണം ഞങ്ങൾക്ക് നൽകുന്ന നല്ല കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. നന്ദിയുള്ളവരായി ജീവിപ്പാനും കർത്താവിയുടെ കൃപകളെ ഓർത്ത് ദിനംതോറും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മുടക്കം കൂടാതെ അനുഗ്രഹകരമായി നടത്തുവാനും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവിക കൃപയുടെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാനും അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി ഇതിൽ വ്യാപരിക്കണമേ. ഇതിൽ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യുന്ന എന്റെ മക്കളെല്ലാവരെയും വാഴ്ത്തണമേ. ഇന്ന് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ കർത്താവെ ചെവി കൊടുക്കുന്നതിന്റെ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒഴിഞ്ഞവരായി കടന്നു വന്ന് നിറഞ്ഞവരായി സംതൃപ്തിയോടെ ജീവിതത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെ ശക്തീകരിക്കണമേ. ഈ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയും ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവനായ അനുഗ്രഹത്തിന്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അനേകർ ഇതിൽ കൂടി വരുവാനും നിന്റെ ശക്തി ഉൾക്കൊള്ളുവാനും അനേകരെ ദൈവതരുമുമ്പാകെ സമർപ്പിക്കുവാനുമുള്ള നല്ല ഒരു കൂട്ടായ്മയായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ച് വിവിധ ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ബലഹീനരാകുന്നുവെങ്കിലും അവിടുന്ന് ബലമുള്ള ദൈവമാകുന്നുവല്ലോ. ഞങ്ങളുടെ നല്ല ആലോചനകളെയും നല്ല ആവശ്യങ്ങളെയും ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. അവിടുന്ന് അടിയങ്ങളോട് കരുണ തോന്നി നല്ല ആവശ്യങ്ങളെ കർത്താവോട് നടത്തി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. എല്ലാ രോഗികളെയും പേരുപേരായി തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പേര് പറഞ്ഞ നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾക്ക് അവിടുന്ന് ആശ്വാസത്തെ നൽകണമേ. അവരുടെ പ്രതിസന്ധികൾക്ക് അവിടുന്ന് ഒരു പരിഹാരം നൽകണമേ. യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും, നീ എന്റെ പുകഴ്ചയല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ. ദൈവമേ, തിരുമനസ്സാകുന്നുവെങ്കിൽ ഞങ്ങളുടെ എല്ലാ രോഗികളെയും സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ശക്തിയുള്ള നല്ല വൈദ്യനാകുന്ന കർത്താവാകുന്നുവല്ലോ. നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് തൊടയണമേ, തൊട്ട് സൗഖ്യത്തോടെ ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തി ശിഷ്ടകാലം നിനക്കുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അവരുടെ വേദനകളെ ആശ്വസിപ്പിക്കണമേ. അവരുടെ രോഗങ്ങളിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ. കർത്താവെ, അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. ഇതിന്റെ മക്കൾ സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവരുടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ തിരുസാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് വിവിധമായ ആവശ്യങ്ങളെ തിരുവുമ്പാകെ സമർപ്പിക്കും. ലോകമൊക്കെ നടക്കുന്ന അതിക്രമങ്ങളെയൊക്കെ ഓർത്ത് കർത്താവെ, നിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ അടിയങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, അതിക്രമങ്ങളെയും കർത്താവെ അസമത്വത്തെയൊക്കെ മാറ്റി നിന്റെ ദൈവികമായ രാജ്യം ഭൂമിയിൽ സംജാതമാകുവാൻ തിരുസാന്നിധ്യവും തിരുകൃപയും ദൈവമേ ഈ ജനങ്ങളിൽ ഒക്കെയും അവിടുന്ന് വ്യാപരിപ്പിക്കണമേ. ഈ ലോകമൊക്കെയും നിന്റെ പേർ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. എല്ലാ ഭവനങ്ങളെയും ഓർത്ത് തിരുവുമ്പാകെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സമാധാനവും അവിടുന്ന് വസിക്കുന്ന ഭവനങ്ങളാക്കി ഞങ്ങളെല്ലാ ഭവനങ്ങളെയും ആക്കി തീർക്കണമേ. സാത്താന്റെ പരീക്ഷകളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് സഭയിലെ എല്ലാ ജനങ്ങളും ഈ നോമ്പ് ഏറ്റവും അനുഗ്രഹമായി കൊണ്ടാടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഈ നോമ്പ് ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കാത്ത ആയുധമായി തീരുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒക്കെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ കേട്ട വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാകുന്നുവെങ്കിലും ബിരുദ പ്രാപിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിക്കണമേ. അനുതാപത്തോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവെ സൗഖ്യവും നീതീകരണവും പ്രാപിച്ചവരായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വീണ്ടും കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറെ ചെറുകിടയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സംരക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഓർത്ത പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാഥരായിട്ടുള്ളവർ, വിധവകളായിട്ടുള്ളവർ, പട്ടിണി മൂലം പ്രയാസപ്പെടുന്നവർ, പലവിധമായ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർ, കുടുംബ സമാധാനമില്ലാതെ വലയുന്നവർ, മദ്യപാനം മൂലം വലയുന്നവർ, കർത്താവ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം കൊണ്ടും അവിടുത്തെ കൃപ കൊണ്ടും നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടെ നിന്ന് നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. എല്ലാവിധമായ നന്മകളാലും കൃപകളാലും ദൈവമേ നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നാഥ, ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർക്കുന്നു. അവിടുത്തെ മഹിമയുള്ള ഭവനങ്ങളിൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. നാഥ, ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകത്വത്തിന്റെ കൃപയും പരിശുദ്ധരുമായ സംബന്ധവും മേലും വിവിധ സ്ഥലങ്ങളിലും തോന്നി പ്രാർത്ഥനയെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നമ്മളത് വാങ്ങിപ്പോയിരിക്കുന്ന ഉടനേലും ഒരു എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മറാകട്ടെ. ആമേൻ.
ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രേഷ്ഠമായ ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഷാബുച്ചിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും അവസരമുള്ളപ്പോഴൊക്കെയും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഉള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. ഒരു പ്രധാന കാര്യം കൂടെ അറിയിക്കാനുള്ളത്, നമുക്കറിയാം വലിയ നോമ്പത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ആഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിതിൽ പ്രവേശിക്കുന്നത്. നമുക്കറിയാം ശുഭക്കോണ ശുശ്രൂഷ നമ്മുടെ സഭയുടെ പാരമ്പര്യമാണ്. ആ ശുശ്രൂഷ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള, എനിക്ക് നമ്മുടെ ആരാധനാക്രമങ്ങളിൽ ഏറ്റവും ഹൃദയഭേദകമായ ഒരു ശുശ്രൂഷയാണ് ശുഭക്കോണ ശുശ്രൂഷ. കാരണം ഈ പരിശുദ്ധമായ തലത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ ഘടകം നമ്മുടെ മനസ്സ് പരിശുദ്ധമാക്കി തീർക്കുക. ആരോടെങ്കിലും വൈരാഗ്യമോ ആരോടെങ്കിലും വ്യക്തി വിരോധമോ എന്തെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്, നമുക്ക് അവരോടല്ല അവർക്ക് നമ്മളോടുണ്ടെങ്കിൽ പോലും അടുക്ക ചെല്ലുകയും ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യേണ്ട വലിയൊരു ശുശ്രൂഷയാണ് ശുഭക്കോണ ശുശ്രൂഷ. അത് കുടുംബത്തിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇടവകയിലുള്ളവരാണെങ്കിലും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും
അങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ട് പരസ്പരം രമിപ്പെട്ടുകൊണ്ട് ഈ നോമ്പ് നോക്കുമ്പോഴാണ് അതിന് പൂർണ്ണതയുള്ളത്. അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹീതമായ ഒരു ശുഭകോണ ശുശ്രൂഷയും ശ്രേഷ്ഠമായ ഒരു നോമ്പിന്റെ ആരംഭവും ഈ സമയത്ത് ആശംസിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദികരോടും സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളെയും ഇതിൽ കൂടി നന്ദി അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വാച്ച് രാജൻ എല്ലാവരെയും ഓർക്കുന്നു. ഇതിൽ കൂടി എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവം അവരെയും പാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.